കൃതാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തുസൂക്ഷിക്കുന്നതാണ്. കൃതാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തുസൂക്ഷിക്കുക.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ജീവിതം ആനന്ദ ജീവിതം, കർത്താവ് ഒരുക്കുന്ന നൽജീവിതം. ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം, കർത്താവ് ഒരുക്കുന്ന പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം. ോ മുന്തിരി കൂത്തല്ലോ കർത്താവ് ഒരുക്കുന്ന നാളങ്ങളുത്തല്ലോ, അത്തി തളിർത്തല്ലോ മുന്തിരി പൂത്തല്ലോ കർത്താവ് ഒരുക്കുന്ന നാളങ്ങളുത്തല്ലോ. ഹായത്ര ഭാഗ്യമേ ആ നല്ല നാളുകൾ, കർത്തനോടൊത്തുള്ള നിത്യവാസം. ഹായത്ര ഭാഗ്യമേ ആ നല്ല നാളുകൾ, കർത്തനോടൊത്തുള്ള നിത്യവാസം. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം, കർത്താവ് ഒരുക്കുന്ന നൽജീവിതം. ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം. ദുഃഖങ്ങളില്ലവിടെ ദുരിത നാളുമില്ലേ, കർത്താവ് ഒരുക്കുന്ന ശോഭിത നഗരത്തിൽ. രോഗങ്ങളുമില്ല കഷ്ടങ്ങളുമില്ല കുഞ്ഞാടതിൽ എന്നും വിളക്കാണല്ലോ. രോഗങ്ങളുമില്ല കഷ്ടങ്ങളുമില്ല ജീവിതം ആനന്ദ ജീവിതം,
കർത്താവ് ഒരുക്കുന്ന ജീവിതം, ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന ജീവിതം.
തന്റെ ജനങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശത്തിന്റെ ഒരു ഭാഗമാണ് മനുഷ്യർ തമ്മിലുള്ള സുഹൃത് ബന്ധവും അതിൽ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതും. അതിനാൽ നാം നമ്മുടെ ഭാരങ്ങളെ നമ്മിൽ തന്നെ ഒതുക്കിവെച്ച് ജീവിക്കുവാൻ ശ്രമിക്കരുത്. പിന്നെയോ, അവ നമ്മോടൊപ്പം ചുമക്കുവാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ സഹോദരനെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക വഴി നാം ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ന്യായപ്രമാണം എന്ന് പറയുക വഴി പൌലോസ് തന്റെ എതിരാളികളായ യഹൂദ വിശ്വാസികളെ പരോക്ഷമായി തൊടുകയാണ് ചെയ്യുന്നത്. ഈ യഹൂദന്മാർ ന്യായപ്രമാണത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് വിശ്വാസികൾക്കൊരു ഭാരം തന്നെയായിരുന്നു. എന്നാൽ പൌലോസ് ഇവിടെ പറയുന്നത് ന്യായപ്രമാണം മറ്റുള്ളവരുടെ മേൽ ഒരു ഭാരമായി അടിച്ചേൽപ്പിക്കാതെ അവർ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുകയും അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുകയും വേണം എന്നത്രേ. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതത്രേ. അവൻ നൽകിയ പുതിയ കൽപ്പന അതത്രേ. യോഹന്നാന്റെ സുവിശേഷം 13:34 15:12. അതിനാൽ ഗലാത്തിലേഖനം 5:14 പൌലോസ് ഇതിനോടകം പറഞ്ഞതുപോലെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിനാൽ ന്യായപ്രമാണം നാം നിവർത്തിക്കുന്നു. നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുക, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക, ന്യായപ്രമാണം നിവർത്തിക്കുക എന്നിവ ഏകദേശം ഒരുപോലെയുള്ള മൂന്ന് അവതരണമാകുന്നു എന്നത് വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഇത് കാണിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുക എന്നത് നമ്മെ ഏതോ വൻകാര്യം ചെയ്യുവാൻ നാല് പേരറിയുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന സ്വയത്യാഗത്തിന്റെ പ്രവർത്തനം ചെയ്യുവാൻ ഇടവരുത്തുമെന്നല്ല. പിന്നെയോ, വളരെ ശാന്തമായ അധികം ആരും അറിയാത്ത ഭാരങ്ങളെ ചുമക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാകും എന്നത്രേ. മറ്റൊരാൾ ഭാരത്തോടെ ആയിരിക്കുന്നത് കാണുമ്പോൾ അവരോട് സഹതാപം തോന്നുകയും അവരോടൊപ്പം ഇരുന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമോ? അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നാം അവരെ അനുവദിക്കണം. മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്ന ശുശ്രൂഷയിലായിരിക്കുക എന്നുള്ളതൊരു വലിയ ശുശ്രൂഷയാണ്. ഒരു വിശ്വാസി ചെയ്യേണ്ടതായ ഒന്നത്രേ ഇത്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിന്റെ സ്വാഭാവികമായ ഫലമാകുന്നു ഇത്. ഇത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുന്നു. ഈ ഭാഗത്ത് ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ ഉദ്ദേശിച്ചല്ല. ലോ എന്ന് ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതാണ് ക്രിസ്തുവിന്റെ നിയമം എന്നർത്ഥമാണ്. മനസ്സിലായല്ലോ, ക്രിസ്തുവിന്റെ നിയമം എന്നർത്ഥമാണ്. തുടർന്ന് 3 അപ്പോസ്തലൻ പറയുന്നത് താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്നൊരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു എന്ന്. ഇവിടുത്തെ ആശയം, നാം തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം നാം അതിന്റെയൊക്കെ മുകളിൽ ആകുന്നു എന്ന് ചിന്തിക്കുന്നതിനാൽ അത്രേ. അതുപോലൊരു കാര്യത്തിന് നാം ഒരുങ്ങില്ല. അത് നമ്മുടെ അഭിമാനത്തിന് കുറവാണെന്നുള്ള ദുരഭിമാനം. ഗലാത്തിലേഖനം 5:26 പറഞ്ഞിരിക്കുന്നത് നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. അതായത് നാം മറ്റുള്ളവരോട് പെരുമാറുന്നത് നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. നാം പൊങ്ങച്ചക്കാരാകുന്നെങ്കിൽ, വൃതാഭിമാനികളായിരിക്കുന്ന പക്ഷം, നാം മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും അവരോട് അസൂയപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എന്തെങ്കിലുമൊക്കെ ആകുന്നു എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ നാം അവരുടെ ഭാരം ചുമക്കുവാൻ താൽപര്യപ്പെടില്ല. വിശ്വാസികളെന്ന് സ്വയം അഭിമാനിക്കുന്ന അനേകരും പൊങ്ങച്ചക്കാരായിരിക്കുന്നതിനാൽ ഇന്ന് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാൻ താൽപര്യപ്പെടുന്നില്ല. ഇന്ന് വലിയ വീട്ടുകാരുടെയും ചെറിയ വീട്ടുകാരുടെയും അങ്ങനെ ഓരോ വിധത്തിലുള്ളവരുടെ പ്രത്യേക പ്രത്യേക കൂട്ടായ്മകൾ കാണുവാൻ സാധിക്കുമില്ലേ? ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുന്നത് സ്വയം വഞ്ചിക്കുകയാണ്. വൃതാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തുസൂക്ഷിക്കുന്നതാണ്. വൃതാഭിമാനം എന്നാൽ നമ്മെക്കുറിച്ച് തന്നെ തെറ്റായ അഭിപ്രായം കാത്തുസൂക്ഷിക്കുക. വാസ്തവം എന്തെന്നാൽ നാം എന്തെങ്കിലും എന്നല്ല, നാം ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണു തുറക്കുമ്പോൾ നാം വാസ്തവത്തിൽ തന്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനെതിരായിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കും. നമുക്ക് പങ്കുവെക്കാവുന്ന ഭാരങ്ങളുണ്ട്. എന്നാൽ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയാത്തതായ ഭാരങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ വാക്യം നമുക്ക് നോക്കാം. നാലാം വാക്യം, ഓരോരുത്തൻ താൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കിവെക്കും. നാം ഓടി നടന്ന് നമ്മുടെ ഭാരങ്ങൾ എല്ലാവരും ചുമക്കുവാൻ ഏൽപ്പിക്കരുതെന്നാണ് ഇവിടുത്തെ അർത്ഥം എന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഭാരം എന്നുപയോഗിച്ചിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫോഷ്യൻ എന്നത്രേ. അതിന്റെ അർത്ഥം ഒരു ചുമട് ചുമക്കുക എന്നത്രേ. ഒരു കപ്പലിൽ വരുന്ന ചരക്കിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പദം ഉപയോഗിച്ചിരുന്നു. ഒരു അമ്മയുടെ ഗർഭത്തിലുള്ള ശിശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വാക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അമ്മയ്ക്ക് മാത്രമേ അത് ചുമക്കുവാൻ കഴിയുകയുള്ളൂ. ആർക്കെങ്കിലും പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു ഭാരമല്ല, അങ്ങനെയൊരു ചുമടല്ല ഇത്. ഇവിടുത്തെ അർത്ഥം നിങ്ങൾക്കോ എനിക്കോ പങ്കുവെക്കുവാൻ കഴിയാത്ത ഭാരമുണ്ട്. ഓരോ ജീവിതവും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ജീവിതത്തിൽ നിന്നും അത് വേർപെടുത്തിയിരിക്കുന്നു. നിങ്ങളും ഞാനും തനിയെ വഹിക്കേണ്ടതായ ചില ചുമടുകളുണ്ട്. അവയിൽ ചിലത് ഞാനിവിടെ സൂചിപ്പിക്കാം, നിങ്ങൾക്കും ചിലതൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഒന്നാമതായി ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഷ്ടപ്പാടുകളാകുന്നു. താങ്കൾ തനിയെ കഷ്ടപ്പെടേണ്ടതുണ്ട്. താങ്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ ആരെയെക്കൊണ്ടും സാധ്യമല്ല. താങ്കൾ തനിയെയാകുന്നു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. ഇതൊരു ശാപഗ്രസ്തമായ ലോകമാകുന്നു. താങ്കൾ തനിയെ കഷ്ടപ്പെടും. താങ്കൾ തനിയെ ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ശാരീരികമായ കഷ്ടപ്പാടുകൾ താങ്കൾക്കുണ്ടാകും. താങ്കൾ രോഗിയായെന്ന് വന്നേക്കാം. ആ സ്ഥാനം താങ്കൾക്ക് വേണ്ടി വഹിക്കുവാൻ ആരെയും ലഭിച്ചെന്ന് വരില്ല സുഹൃത്തെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം വരുമ്പോൾ, അവരുടെ പ്രയാസം കാണുമ്പോൾ, ആ അസുഖം അവരിൽ നിന്നും മാറി നമ്മിലായിരുന്നെങ്കിൽ എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിച്ചെന്ന് വന്നേക്കാമല്ലേ. എന്നാൽ താങ്കൾക്കും എനിക്കും അത് സാധ്യമാകില്ല എന്നത് തീർച്ചയാണ് ഇല്ലേ. നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കാത്ത ഒന്നത്രേ ശാരീരിക രോഗം. നമുക്ക് പങ്കുവെക്കുവാൻ കഴിയാത്ത മറ്റൊന്നാണ് മാനസിക വേദന. നിരാശയിൽ കഴിയുന്ന എത്രയെത്ര ആളുകൾ, അവരുടെ നിരാശ, മാനസിക വ്യഥ, അത് പങ്കുവെക്കുവാൻ ആരെയും കിട്ടുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഇതുവരെയും ഒരുമിച്ച് കഴിയാൻ സാധിച്ചിട്ടില്ലാത്ത ഭാര്യയും ഭർത്താവും, തങ്ങളുടെ മാതാവിന്റെയോ പിതാവിന്റെയോ അടുത്തുനിന്നും അകലെ കഴിയേണ്ടി വരുന്ന കുട്ടികൾ, ചില വലിയ നിരാശ കാരണം അവർ ഇന്ന് കയ്പ് നിറഞ്ഞവരായി കാണപ്പെടുന്നു. ശാരീരികവും മാനസികവുമായ കഷ്ടങ്ങൾ നാം തനിയെ വഹിക്കേണ്ടി വരുന്നു. പലപ്പോഴും നാം അത് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചാൽ തന്നെ സാധിക്കുന്നില്ല. മറ്റാരുമായും പങ്കുവെക്കുവാൻ കഴിയാത്ത വേറൊരു ചുമടുണ്ട്, അത് മരണമാകുന്നു. മറ്റൊരാളുമായി ഈ ഭാരം പങ്കിടുവാൻ നമുക്ക് കഴിയില്ല. നാം ഓരോരുത്തരും മരണനിഴലിൻ താഴ്വരയിൽ കൂടി കടന്നുപോകേണ്ട ഒരു സമയം വരും. അവിടെ നാം തനിയെ മാത്രമേ കാണൂ. തോമസ് ഹോബസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജീവകാലം മുഴുവൻ നിരീശ്വരവാദിയായി കഴിഞ്ഞവനാണ്. വളരെ ബുദ്ധിശാലിയായിരുന്ന ഈ മനുഷ്യന്റെ മരണസമയത്ത് അയാൾ പറഞ്ഞത്, ഞാൻ അന്ധകാരത്തിലേക്ക് ഭയാനകമായ ഒരു കുതിച്ചുചാട്ടം നടത്തുകയാണ്. എന്നിട്ട് അവൻ നിലവിളിച്ചത്, അയ്യോ ദൈവമേ, ഇത് ഭയങ്കര ഏകാന്തതയാണ്. അതെ, അതങ്ങനെ തന്നെ. താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയാത്ത ഒരു ഭാരമാകുന്നു മരണം. മരണം വരുമ്പോൾ താങ്കളും ഞാനും ഏകരായിട്ട് വേണം അത് അഭിമുഖീകരിക്കേണ്ടത്. അത് മറ്റാർക്കും കൊടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ ഭാരം അഥവാ ചുമട്, അത് ക്രിസ്തുവിന്റെ ന്യായാസനമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ വിശ്വാസികൾക്ക്. അവിശ്വാസികൾക്കൊരു ന്യായാസനമുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വലിയ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയാകുന്നു. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ന്യായാസനമുണ്ട്. 2 കൊരിന്ത്യർ 5:10 നാം വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഒരു ദൈവപൈതലായി നാം ജഡത്തിലായിരുന്നപ്പോൾ ചെയ്തത് മുഴുവൻ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ എന്നറിയുവാൻ ന്യായം വിധിക്കും. രക്ഷ എന്നതല്ല ഈ പറഞ്ഞ സമയത്തെ ചോദ്യം. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന്റെ ക്രൂശിങ്കൽ തീർന്നതാണ്. ഒരു വിശ്വാസിയുടെ പ്രവർത്തനത്തെയാണ് ഈ പറഞ്ഞ സ്ഥാനത്ത് ന്യായം വിധിക്കുന്നത്. റോമലേഖനം 14 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓരോ മനുഷ്യനും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വരും. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, നാം പറഞ്ഞ വാക്കുകൾക്ക് പോലും നാം കണക്ക് കൊടുക്കേണ്ടി വരും എന്നത്രേ. തുടർന്ന് പൌലോസ് ഒരു പൊതുപ്രമാണം പറയുന്നു, അത് ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പ്രസക്തമായതാണ്. എന്നാൽ ഇത് പ്രത്യേകം വിശ്വാസികൾക്കായി നൽകപ്പെട്ടിട്ടുള്ളതാണ്. 7 വാക്യം, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ പ്രമാണം പ്രകൃതി നിയമത്തിൽ പോലും സത്യമാണ്. നിങ്ങൾ നെൽവിത്ത് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്യും, നിങ്ങൾ പയറുവിത്ത് വിതച്ചാൽ പയറ് തന്നെ കൊയ്യും, നെല്ല് കൊയ്യില്ല. അതുമാത്രമല്ല, നെല്ല് തന്നെ പല ഇനമുണ്ടല്ലോ, നിങ്ങൾ വിതയ്ക്കുന്ന ഇനം തന്നെ കൃത്യമായി കൊയ്യും. ഒരു വിശ്വാസി എന്ന നിലയിൽ താങ്കൾ വിതയ്ക്കുന്നത് തന്നെ താങ്കൾ കൊയ്യും. പഴയ കണക്കുകളെല്ലാം പണ്ട് തന്നെ തീർത്തു എന്ന് പാടുവാൻ നമുക്കിഷ്ടമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് സത്യമാണ് താനും. എന്നാൽ പുതിയ കണക്കുകളുടെ കാര്യം എന്തായി? താങ്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കണക്കുകളുടെ കാര്യമോ? ക്രിസ്തുവിനെ അംഗീകരിച്ചതിന് ശേഷം താങ്കളുടെ ജീവിതം എപ്രകാരത്തിലാണ്? താങ്കളുടെ ജീവിതത്തിൽ പാപമുണ്ടോ? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടോ ഇന്നും കൊണ്ടു നടക്കുന്നതായ പാപം താങ്കൾ അത് മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞുവോ? നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടേണ്ടതാണ്. 1 യോഹന്നാൻ 1 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എത്ര മനോഹരമല്ലേ? ചിലർ പറഞ്ഞെന്ന് വന്നേക്കാം, ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് യാതൊരു പാപവുമില്ല എന്ന്. താങ്കൾക്ക് പാപമില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകാശത്തിലല്ല, നിങ്ങൾ വെളിച്ചത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള പാപം നിങ്ങൾ കാണും, നിങ്ങളത് മനസ്സിലാക്കും, അതിന്റെ ഗൌരവം അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനത്തിലെ വെളിച്ചം നിങ്ങളിലുള്ളതിനെ വെളിപ്പെടുത്തും. ഒരു ഉദാഹരണത്തിന് ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാലും, യാക്കോബിന്റെ ലേഖനം 4:17 വാക്യം, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. ഈ പറഞ്ഞത് താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഇത് നമുക്കെല്ലാവർക്കും ചേരുന്നതാകുന്നു എന്ന്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ അത് പാപമാകുന്നു. ഒരു ദൈവപൈതൽ എന്ന വിധത്തിലുള്ള താങ്കളുടെ ജീവിതം താങ്കൾ ചുമക്കുന്ന ഒരു ചുമടാണ്. ഏതെങ്കിലും ഒരു ദിവസം താങ്കൾ അത് ദൈവം മുൻപാകെ കൊണ്ടുവന്നേ മതിയാകൂ. ഇനിയും വേറൊരു വിധത്തിലുള്ള ഭാരമുണ്ട്, താങ്കൾക്ക് വഹിക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്ത ഒന്നത്രേ അത്. തിരുവചനം സംസാരിക്കുന്ന ആ ഭാരം പാപത്തിന്റെ ഭാരമാകുന്നു. പൌലോസ് അത് റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് സംസാരിക്കുന്നു. 38 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിൽ ദാവീദ് പറഞ്ഞത്, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. മറ്റാരുമായും താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയാത്തൊരു ഭാരമാകുന്നു പാപത്തിന്റെ ഭാരം. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് തനിയെ വഹിക്കുവാനും കഴിയാത്തൊരു ഭാരമാകുന്നു പാപം. അതാണല്ലോ ദാവീദ് പറഞ്ഞത്, എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നും ഇങ്ങനെയും ഒരു ആഗ്രഹം കാണുന്നില്ലേ? 55 സങ്കീർത്തനത്തിന്റെ 6 വാക്യം, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഡോക്ടർ പറയും നാം അങ്ങനെയുള്ള എല്ലാ ഭാരങ്ങളും വിട്ടൊഴിയണമെന്ന്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിൽ നിന്നും ഓടിപ്പോകുവാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ എന്നത്രേ. എന്നാൽ സുഹൃത്തെ, നമുക്കതിൽ നിന്നും ഓടി ഒളിക്കുവാൻ സാധ്യമല്ല. കാരണം നമുക്കൊരു കുറ്റബോധം ഉണ്ടായിരിക്കും. നല്ല ഒന്നാന്തരം ആളുകളായി സമൂഹം പരിഗണിക്കപ്പെടുന്നവരോടും ചോദിച്ചു നോക്കൂ, അപ്പോൾ അറിയാം അവരുടെ കുറ്റബോധം. ഇന്ന് പലരും കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുകയാണ്. എങ്ങോട്ടു പോകണം, ആരോട് പറയണം എന്നറിയാതെയുള്ള ഓട്ടം. പാപം നമുക്ക് വഹിക്കുവാനോ പങ്കുവയ്ക്കുവാനോ കഴിയാത്ത ഭാരമാകുന്നു. നമുക്ക് വളരെ ഭാരമേറിയതാണത്. അതിനെ ഒഴിച്ചു കളയാവുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ നമുക്കുള്ളൂ. അത് ക്രിസ്തുവിന്റെ ക്രൂശാകുന്നു. പാപം കഴുകിക്കളയുവാൻ നാം എവിടെ പോയാലും സാധിക്കില്ല. പാപം എറിഞ്ഞുകളവാൻ നാം ചെയ്യുന്നതൊക്കെ പാഴ്വേലകളാണ്. എന്നാൽ പാപം ഒഴിച്ചു കളയാവുന്ന ഒരേ ഒരു സ്ഥലം, നമ്മുടെ പാപം പേറിയവൻ, നമ്മുടെ പാപത്തെ വഹിച്ചവൻ, അവന്റെ മേൽ അതിടുക മാത്രമാണ്. 55 സങ്കീർത്തനത്തിന്റെ 22 വാക്യത്തിൽ നാം വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവായ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എത്ര മനോഹരമായ ആഹ്വാനമില്ലേ, ആശ്വാസത്തിന്റേതായ വാക്കുകൾ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരുപക്ഷെ ജീവിതത്തിൽ ഭാരമേറിയ ചുമട് വഹിക്കുവാൻ, പാപത്തിന്റെ ഭാരം താങ്ങുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്നൊരു വ്യക്തിയായിരിക്കും താങ്കളിപ്പോൾ. ലോകം മുഴുവൻ താങ്കൾക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാകും. എന്നാൽ ഈ സാഹചര്യത്തിൽ താങ്കളെ സഹായിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, ഒരേ ഒരിടം, അത് കർത്താവായ യേശുക്രിസ്തുവും ആ കാൽവറിയിൽ ഉയർത്തപ്പെട്ട ക്രൂശുമാണ്. പാപത്തിന്റെ ഭാരം എടുത്തു മാറ്റുവാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ്. അതിന്റെ കാരണം അവൻ അതിന്റെ ശിക്ഷ വഹിച്ചു, അതിന്റെ പിഴ അടച്ചു തീർത്തു, കൊടുത്തു തീർത്തു. അവന് മാത്രമേ അത് എടുത്തു മാറ്റുവാൻ കഴിയൂ. നിഷ്പക്ഷമായി പറയുകയാണ്, ഇതൊരു മതപ്രസംഗമല്ല, യാഥാർത്ഥ്യം. അനുഭവിച്ചതിന്റെ ആ സന്തോഷം കൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിന് മാത്രമേ പാപത്തിന്റെ ഭാരം നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുവാൻ കഴിയൂ. പാപഭാരത്തിൽ വാടി വഴന്നിരിക്കുന്ന മനുഷ്യനെ സഹായിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ആ കാരണത്താലാകുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. അവിടെ നരളി ചെയ്തത് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നത്രേ. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 10 വാക്യം. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിന്റെ 45 വാക്യം. താങ്കളുടെ പാപത്തിനും എന്റെ പാപത്തിനും ക്രിസ്തു ശിക്ഷ വഹിച്ചു, പിഴ അവൻ അടച്ചു തീർത്തു. അവങ്കലേക്ക് നോക്കി നമുക്ക് രക്ഷപ്രാപിപ്പാൻ സാധിക്കും. താങ്കൾ താങ്കളുടെ ചുമടുമായി എന്താണ് ചെയ്യേണ്ടത്? താങ്കൾക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന ചില ഭാരങ്ങളുണ്ട്, വേറെ ചില ഭാരങ്ങൾ താങ്കൾ തന്നെ വഹിക്കേണ്ടതുണ്ട്. എന്നാൽ പാപത്തിന്റെ ഭാരം വളരെ കൂടുതൽ ഭാരമുള്ളതാണ്, അതിന് ഭയങ്കര കനമാണ്. താങ്കൾക്ക് വഹിക്കുവാൻ സാധിക്കാത്ത ഭാരമാകുന്നു അത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു താങ്കളുടെ പാപത്തിന്റെ ഭാരം ക്രൂശിന്മേൽ വഹിച്ചു. ഇന്ന് ഒന്നുകിൽ താങ്കളുടെ ഭാരം താങ്കളുടെ മേൽ തന്നെയാണ്, അതിന് കീഴിൽ താങ്കൾ ഞെരിഞ്ഞമർന്ന് മരണവെപ്രാളപ്പെടുകയാകും. അതല്ലാത്ത പക്ഷം വിശ്വാസത്താൽ താങ്കൾ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും താങ്കളുടെ ചുമട് അവന്റെ മേൽ ഇടുകയും ചെയ്തിട്ടുണ്ടാകും. അത് രണ്ടിടത്തും കൂടി ആയിരിക്കുവാനിടയില്ല. നിങ്ങളുടെ പാപം ഒന്നുകിൽ നിങ്ങളുടെ മേൽ അല്ല എങ്കിൽ ക്രിസ്തുവിന്റെ മേൽ. ക്രിസ്തു ആരുമായും അത് പങ്കുവയ്ക്കുന്നില്ല, അവനത് സ്വയം വഹിക്കുകയാണ് ചെയ്തത്. അവന്റെ മേൽ അതിട്ടു, അവൻ നമുക്കുവേണ്ടി ശാപമായി തീർന്നു. ആ ഭാരം മുഴുവൻ വഹിക്കുവാൻ അവന് സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഇന്നും ആ പാപത്തിന്റെ ഭാരവും വഹിച്ചുകൊണ്ട് ഞെരുങ്ങി ഞെരുങ്ങി മുൻപോട്ടു പോകുന്ന അവസ്ഥയാണോ, അതോ ആ ഭാരം വഹിക്കുവാൻ തയ്യാറായ, എല്ലാം കൊണ്ടും അതിന് പ്രാപ്തനായ ക്രിസ്തുവിന്റെ മേൽ ആ ഭാരമിട്ടിട്ടുണ്ടോ? ഒരു നിമിഷം താങ്കളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഒന്ന് പരിശോധിക്കൂ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഭാരം വഹിച്ച് തളർന്നവരാണ്. എന്നാൽ ഈ ഭാരം വഹിക്കുവാൻ ഒരു ഭാരവാഹി ഞങ്ങൾക്കായിട്ടുണ്ട് എന്ന് ഇന്ന് വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവിടുന്ന് മതിയായവനാണല്ലോ. പാപഭാരം ഞങ്ങൾ വഹിക്കേണ്ടതില്ല എന്ന് ഞങ്ങളോട് വീണ്ടും അവിടെ നരുളി ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ നിറയപ്പെട്ടവരായി തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടി മുൻപോട്ടു പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം എവിടെ അതിറക്കി വെക്കണമെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. ആ ഉറപ്പ് നൽകണമേ. നീ ഞങ്ങളോട് തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും, കൂടാതെ ഓഡിയോ സി ഡി തയ്യാറാകുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. ജീവനാഥൻ എന്ന ഭയം